2022 സെപ്റ്റംബർ 16 വെള്ളിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ഭൂമിക്കൊരു കരുതലിൻ കുട. ലോക ഓസോൺ ദിനത്തിൽ IIT ഖരഗ്പൂരിൽ നിന്നും പ്രൊഫസർ ജയനാരായണൻ കുറ്റിപ്പുറത്ത് എഴുതുന്നു. ഭൂമിയുടെ ചോരാത്ത കുടയെന്നാണ് ഓസോൺ പാളിയെ നാം വിശേഷിപ്പിക്കുന്നത്. ഭൂമിയുടെ മേൽ മനുഷ്യന്റെ കടന്നുകയറ്റത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഓസോൺ പാളിയിലെ വിള്ളൽ. ഭൌമോപരിതലത്തിൽ നിന്ന് അന്തരീക്ഷത്തിന്റെ ഏകദേശം 10 മുതൽ 50 കിലോമീറ്റർ മുകളിലായാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത്. സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് ബി വികിരണത്തെ ആഗിരണം ചെയ്യുന്നതിലൂടെ ഇവ ഭൂമിയിലേക്കെത്തിയാൽ ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പ്രത്യാഘാതങ്ങളെ തടയാൻ ഓസോൺ പാളി സഹായിക്കുന്നു. വ്യാവസായികമായി പുറംതള്ളുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകളിൽ കാണപ്പെടുന്ന ക്ലോറിൻ മുതലായ രാസവസ്തുക്കളുടെ പ്രവർത്തന ഫലമായാണ് ഓസോൺ പാളിയിൽ വിള്ളൽ രൂപപ്പെട്ടത്. 1980കളിൽ അന്റാർട്ടിക്കയിലാണ് ആദ്യമായി അന്തരീക്ഷത്തിൽ ഓസോൺ ശോഷണം കണ്ടുപിടിക്കപ്പെട്ടത്. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഫാർമാനും സഹപ്രവർത്തകരും ചേർന്ന് നടത്തിയ പരീക്ഷണ നിരീക്ഷണങ്ങളാണ് ഈ പ്രതിഭാസത്തെക്കുറിച്ച് ആദ്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. മുൻ ദശാബ്ദങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 40% ഓസോൺ അന്റാർട്ടിക്കയിൽ നശിപ്പിക്കപ്പെട്ടതായി അവർ സ്ഥിരീകരിച്ചു. ഓസോണിന്റെ ശോഷണാവസ്ഥയിൽ അതീവ ഗുരുതരമായ അൾട്രാവയലറ്റ് വികിരണങ്ങൾ ഭൂമിയിലേക്ക് എത്തിപ്പെടും. ഇത് മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണി സൃഷ്ടിക്കുന്നതുകൊണ്ടും ഈ കണ്ടെത്തൽ ലോകത്താകമാനം ഭീതിയുളവാക്കി. ഈ പ്രതിസന്ധിയെ നേരിടുന്നതിനായി ലോകരാഷ്ട്രങ്ങൾ 1986 സെപ്റ്റംബർ 16 കാനഡയിലെ മോൺട്രിയലിൽ ഒത്തുകൂടുകയും ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന രാസപദാർത്ഥങ്ങളുടെ നിർമ്മാർജ്ജനത്തിന് ഒരു ഉടമ്പടി ഒപ്പുവയ്ക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി ക്ലോറോ ഫ്ലൂറോ കാർബണുകൾക്ക് ബദലായി ഹൈഡ്രോഫ്ലൂറോ കാർബണുകൾ ഉപയോഗിച്ചു തുടങ്ങി. തൽഫലമായി 35 വർഷങ്ങൾക്കിപ്പുറം ഓസോൺ ശോഷണത്തിന് ഹേതുവായ ഈ രാസവസ്തുക്കളുടെ അളവ് അന്തരീക്ഷത്തിൽ ഗണ്യമായി കുറഞ്ഞു. അതിന് അനുസൃതമായി ഓസോണിന്റെ അളവ് വർദ്ധിക്കാനും ആരംഭിച്ചിട്ടുണ്ട്. 2065ഓടുകൂടി ഓസോൺ പാളിയിലെ ഈ വിള്ളൽ പൂർണമായി ഇല്ലാതാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ശാസ്ത്രലോകം. മോൺട്രിയൽ പ്രോട്ടോകോൾ പ്രയോഗത്തിൽ വന്നതിനുശേഷം അന്തരീക്ഷത്തിലെ ക്ലോറോഫ്ലൂറോ കാർബണുകളുടെ അളവ് വളരെ കുറഞ്ഞെങ്കിൽ പോലും ഈ രാസവസ്തുക്കൾ ആഗോളതാപനത്തെ വർദ്ധിപ്പിക്കുന്നതോ സഹായിക്കുന്നതോ ആണ്. മോൺട്രിയൽ ഉടമ്പടി ഓസോൺ ശോഷണമെന്ന ഒരു പ്രശ്നത്തിന് പരിഹാരമായെങ്കിലും ആഗോള താപനമെന്ന മറ്റൊരു വിപത്തിന് ഉപോത്ഫലകമായി പ്രവർത്തിച്ചു. ഇത്തരുണത്തിൽ ലോകരാജ്യങ്ങൾ 2016 റുവാണ്ടയിലെ കിഗാലിയിൽ വീണ്ടും സമ്മേളിക്കുകയും പ്രശ്നപരിഹാരത്തിനായി ചർച്ച നടത്തുകയും ചെയ്തു. തൽഫലമായി മോൺട്രിയൽ പ്രോട്ടോകോളിന് ഒരു ഭേദഗതി വരുത്തുകയും അതുവഴി ക്ലോറോഫ്ലൂറോ കാർബണുകൾക്ക് ബദലായി എത്തിയ ഹൈഡ്രോ ഫ്ലൂറോ കാർബണുകളുടെ ഉത്പാദനം 2050ഓടെ 80% വരെ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കാൻ കരാറൊപ്പുവച്ചു. ഇത് കിഗാലി ഭേദഗതിയെന്ന് അറിയപ്പെടുന്നു. ഇവയുടെ വർധന കുറയ്ക്കുക വഴി ഇനി വരുന്ന 100 വർഷത്തിനുള്ളിൽ താപവർദ്ധനവ് 0.5 ഡിഗ്രി വരെ കുറയ്ക്കാൻ സാധിക്കുമെന്ന് ശാസ്ത്രലോകം വിലയിരുത്തുന്നു. ആരംഭഘട്ടത്തിൽ ഓസോൺ പാളിയുടെ സംരക്ഷണത്തിലൂന്നിയാണ് മോൺട്രിയൽ ഉടമ്പടി രൂപീകരിക്കപ്പെട്ടതെങ്കിലും ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കുന്നതിൽ വരെ ഈ ഉടമ്പടിക്ക് അത്യധികം പ്രാധാന്യമുണ്ട്. അന്തരീക്ഷത്തിലെ മറ്റു വാതകങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന 0.001% മാത്രമുള്ള ഓസോണിന്റെ അളവിലുണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങൾ പോലും മനുഷ്യന്റെയും മറ്റ് ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയ്ക്കും നിലനിൽപ്പിനും ഭീഷണിയാകുമ്പോൾ നമ്മൾ പ്രകൃതിയിൽ സൃഷ്ടിക്കുന്ന വളരെ ചെറിയ ആഘാതങ്ങൾ പോലും ദൂരവ്യാപകമായ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്നാണ് ഈ ഓസോൺ ദിനം നമ്മോട് പറയുന്നത്. ആയതിനാൽ പ്രകൃതിയെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണെന്ന് അറിയുക.